ഒരു കാര്യം മറക്കരുത്, സുവിശേഷത്തിന്റെ സ്വഭാവം തന്നെ അടിമത്വത്തെ കുറ്റം വിധിക്കുന്നതാണ്. അതുകൊണ്ട് സുവിശേഷം അംഗീകരിക്കുന്ന ഒരു വ്യക്തി അടിമത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല.
പ്രിയ സുഹൃത്തെ, നമസ്കാരം. ജീവസന്ദേശ പഠനത്തിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. FSC ലേഖന പഠനം എത്ര മനോഹരമാണ് അല്ലേ? ഈ പഠനം പുസ്തക രൂപത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് താങ്കളും ആഗ്രഹിച്ചിട്ടില്ലേ? ഇതാ, താങ്കളുടെ ആഗ്രഹത്തിന് നിവർത്തി വന്നിരിക്കുന്നു. FSC ലേഖന പഠനം പുസ്തക രൂപത്തിലാക്കിയിരിക്കുന്നു. താങ്കളുടെ കോപ്പി ഉറപ്പാക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രവിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
നമുക്കനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നുമുള്ള ഒഴിച്ചുവിടിയിൽ അല്ല, ഏത് സാഹചര്യത്തെയും കീഴടക്കുവാനുള്ള ശക്തിയാണ് ക്രിസ്തുമാർഗം വാഗ്ദാനം ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളെ ഒഴിഞ്ഞുപോയാൽ അത് താൽക്കാലികമാണ്. ഏത് സാഹചര്യത്തിലും വിജയാളിയായി നിൽക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ സന്തോഷത്തിന് മുഖാന്തരം. യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പലർക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ശ്രോതാവ് എന്റെ അടുത്ത് വന്ന് തന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞു. തകർന്ന ഒരു ദാമ്പത്യ ബന്ധം, അതത്രേ അവരുടെ പ്രശ്നം. ഒന്നുകിൽ വിവാഹമോചനം അല്ലെങ്കിൽ ആത്മഹത്യ. ഭർത്താവിന്റെ ക്രൂരത സഹിക്കുവാൻ വയ്യാതെ അവർ മടുത്തു. സകലവും തനിക്കെതിരായി നിൽക്കുന്നു എന്ന് മാത്രമേ അവർക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. വിവാഹമോചനം അല്ലെങ്കിൽ ആത്മഹത്യ, ഇത് മാത്രമേ അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ ദൈവം ഭർത്താവിനൊരു മാറ്റം വരുത്തണം. അതിനുവേണ്ടി അവർ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വിവാഹമോചനത്താൽ ഉണ്ടാകുവാൻ പോകുന്ന കൂടുതൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കുള്ളൊരു ചാട്ടം മാത്രമാണ് അത് എന്ന് സൂചിപ്പിച്ചു. ആത്മഹത്യ സുബോധമില്ലാത്തവരുടെ ഒളിച്ചോട്ടം മാത്രമാണ്. ഭർത്താവിനെ രൂപാന്തരപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം ജീവിതത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻപോട്ടു പോകുന്നതിനുവേണ്ടി ശക്തീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഉപദേശിച്ചു. ആ സുഹൃത്ത് അതുപോലെ പ്രാർത്ഥിച്ചു, സമർപ്പിച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ, ഇന്നവർ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. സാഹചര്യം മാറിയതല്ല, ഏത് സാഹചര്യത്തിലും ജീവിക്കുവാനുള്ള ദൈവകൃപ പ്രാപിച്ചതാണ്. ബാഹ്യശക്തികളെ നിയന്ത്രിക്കുവാൻ നമുക്കുള്ള കഴിവ് പരിമിതമാണ്. എന്നാൽ നമ്മെ നിയന്ത്രിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ക്രിസ്തുമാർഗം അടിമത്വം തെറ്റാണെന്ന് പ്രസംഗിച്ച് നടന്നില്ല, ഒരു വിപ്ലവം ഇളക്കിവിട്ടില്ല. എന്നാൽ അടിമത്വം തുടച്ചു നീക്കുവാൻ സുവിശേഷത്തിനെ കഴിഞ്ഞുള്ളൂ. ഇന്നത്തെ സാമൂഹ്യ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ക്രിസ്തീയ മനോഭാവം എന്താകുന്നു? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. FSC ലേഖനം 6:5 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയിലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദാസന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അടിമകൾ എന്നത്രേ. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ അനുസരിപ്പീൻ. ജഡപ്രകാരമുള്ള യജമാനന്മാർ എന്നാൽ ഇവിടെയുള്ള യജമാനന്മാർ എന്നത്രേ. ദാസന്മാർ ദൃഷ്ടിസേവയാലല്ല അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് സമയത്തിലും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ കാണുമ്പോൾ മാത്രം പണിയെടുക്കുന്ന തെറ്റായ നയം. അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അല്ല സേവിക്കേണ്ടത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ മേലുദ്യോഗസ്ഥനെ സോപ്പിടരുതെന്ന്. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ശുശ്രൂഷ ചെയ്യണം. അതായത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ദൈവഹിതം നിറവേറ്റുക. തൊഴിലാളിയായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ മേലൊരു ഉത്തരവാദിത്വം ഇട്ടിരിക്കുന്നു. മാത്രമല്ല മുതലാളിക്കും അതുപോലൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതത്ര മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം. പൌലോസിന്റെ കാലത്ത് ഇന്നത്തേതിനേക്കാൾ വളരെ വ്യക്തമായൊരു വിഭജനമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വാസ്തവത്തിൽ യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധമായി അത് കാണപ്പെട്ടു. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ പ്രത്യേക ഭാഗം 5:21 വാക്യത്തിലാണ് ആരംഭിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്നത്രേ. ഞായറാഴ്ചത്തേക്ക് ആ കൽപ്പന സാരമില്ല, അന്ന് ആരാധനയല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞതെന്ന് മറക്കുന്നില്ല. എന്നാൽ തിങ്കളാഴ്ച രാവിലെ, അത് ജോലിക്ക് പോകുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? വിശ്വാസികളായ മുതലാളിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളായ തൊഴിലാളിമാർക്ക് തങ്ങളുടെ കാര്യം അധികാരപ്പെട്ടവരോട് ചെന്ന് പറയുവാൻ ഒരു യൂണിയൻ നേതാവിന്റെ ആവശ്യം വരുന്നില്ല. ആ വഴിക്ക് തൊഴിലാളികളെ ആരും ചൂഷണം ചെയ്യുകയുമില്ല. വാസ്തവത്തിൽ ഈ നേതാക്കന്മാരെല്ലാം ആരെയാണ് സഹായിക്കുന്നത്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സമർപ്പണമുള്ള വിശ്വാസികളാൽ നടത്തപ്പെടുന്ന അനേകം തൊഴിൽ സ്ഥാപനങ്ങൾ എനിക്കറിയാം. അവരുടെ ജോലിക്കിടയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമയമുണ്ട്. പ്രത്യേക പ്രസംഗകരെ ക്ഷണിച്ചു വരുത്തി തൊഴിലാളികൾക്ക് ആവശ്യമായ ദൈവവചനം നൽകും. ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ വളരെയധികം അഭിവൃദ്ധിപ്പെടുന്നതായും കാണുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു യൂണിയന്റെ ആവശ്യമില്ല. ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിലെ ഒരു തൊഴിലാളി പറയുകയുണ്ടായി, ഞങ്ങൾ ഒരു യൂണിയന്റെ കീഴിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമായിരുന്നില്ല എന്ന്. ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളായവരെക്കുറിച്ചാണ്, വിശ്വാസികളായ തൊഴിലാളികളെയും വിശ്വാസികളായ മുതലാളിമാരെയും കുറിച്ചാണ്. നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് ഓർക്കണം. ഇത് പ്രായോഗികമായ വശങ്ങളിലേക്ക് ഇറങ്ങിയാണ് സംസാരിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന 12 കോടി ജനങ്ങളിൽ പകുതിയും അടിമകളായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അടിമത്വം എന്ന ദോഷത്തെ ക്രിസ്തുമാർഗം ഒരിക്കലും ആക്രമിച്ചില്ല, മറിച്ച് താണസ്ഥിതിയിൽ കിടന്നിരുന്ന അടിമകളിലേക്ക് ക്രിസ്തുമാർഗം ഇറങ്ങിച്ചെന്ന് അവരെ പൊക്കിയെടുത്ത് ക്രിസ്തുവിൽ അവർക്കുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊടുത്തു. ഒരു കാര്യം മറക്കരുത്, സുവിശേഷത്തിന്റെ സ്വഭാവം തന്നെ അടിമത്വത്തെ കുറ്റം വിധിക്കുന്നതാണ്. അതുകൊണ്ട് സുവിശേഷം അംഗീകരിക്കുന്ന ഒരു വ്യക്തി അടിമത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല. മാത്രമല്ല, ക്രിസ്തുവിലായിത്തീർന്ന ഒരു അടിമ ഭൌതികമായ ബന്ധനങ്ങൾക്കപ്പുറം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനായിരിക്കും. അങ്ങനെ സുവിശേഷം ക്രമേണ അടിമത്വത്തിന്റെ ചങ്ങല മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും പൊട്ടിച്ചെറിയുകയും അവരുടെ മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും വിലങ്ങ് മുറിച്ചുകളയുകയും ചെയ്തു. ഗുണപ്പെടാത്തൊരു മുതലാളിയുടെ മുൻപിൽ മുറവിളി കൂട്ടിയാൽ എന്താ പ്രയോജനം? പിന്നെ ബലപ്രയോഗം നടത്തണം, അത് സുവിശേഷമല്ലോ. സുവിശേഷം പ്രത്യയശാസ്ത്രമല്ല, വ്യക്തികളെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്. അങ്ങനെ പ്രത്യയശാസ്ത്രങ്ങൾ രൂപാന്തരപ്പെടും. ഇതത്രേ ഇന്നാളുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപ്ലവം വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് മനുഷ്യ മനസ്സുകളിലാണ്. അനേകം അടിമകൾ ക്രിസ്തുവിങ്കലേക്ക് കടന്നുവന്നു. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ ഒരു ഉദാഹരണമാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നതിൽ അനേകരും അടിമകളോ അകമ്പടി പട്ടാളത്തിലെ അംഗങ്ങളോ ആയിരുന്നു. അടിമകളെക്കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. പൌലോസ് അടിമകളോട് പറയുന്നത് ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ അനുസരിപ്പീൻ എന്നത്രേ. അനുസരിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് വെളിപ്പെടുത്തുന്നത് അടിമത്വത്തിന്റെ ദോഷങ്ങൾക്കെതിരെ ക്രിസ്തുമാർഗം വിപ്ലവം ഇളക്കിവിടുന്നില്ല എന്നത്രേ. ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏതൊരു വിപ്ലവത്തെക്കാളും വലിയ വിപ്ലവാത്മകമായ ഒരു സുവിശേഷമാണ് ക്രിസ്തുമാർഗം പ്രസംഗിക്കുന്നത്. നാം കാണുന്ന വിധത്തിലുള്ള വിപ്ലവങ്ങൾക്ക് എന്നെന്നും അതിന്റേതായ ദോഷങ്ങളുണ്ട്. നൂറ്റാണ്ടുകൾ തന്നെ നീണ്ടു നിൽക്കുന്ന കയ്പും പകയും ഈ പറഞ്ഞ വിപ്ലവം വ്യക്തികളുടെയും സമൂഹത്തിന്റെയും ജീവിതത്തിൽ കുത്തിവെക്കുന്നു. താൽക്കാലിക വിജയം എന്ന് തോന്നിയാൽ തന്നെ കഷ്ടത വളരെ കൂടുതലാണ്. തന്മൂലം ആർക്കും പ്രയോജനമുണ്ടാകുന്നുമില്ല. ക്രിസ്തുവിന്റെ സുവിശേഷം വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളയുവാൻ ശക്തമാണ്. ഇന്ന് നാം കാണുന്ന ഒരു വർഗം മറ്റൊരു വർഗത്തിനെതിരായി സൂക്ഷിക്കുന്ന വിവേചനവും മുൻവിധിയും എന്ന നടിച്ചുവർ, സുവിശേഷം ഇത് ഇടിച്ചു നിരത്തി ഒരു യഥാർത്ഥ സഹോദര സ്നേഹം അവിടെ സ്ഥാപിക്കും. പിന്നെ അവിടെ അടിമയെന്നോ യജമാനനെന്നോ ഉള്ള വ്യത്യാസമില്ലല്ലോ. ഏതൊക്കെ നിയമം കൊണ്ടുവന്നാലും ഹൃദയത്തിൽ രൂപാന്തരമുണ്ടാകാതെ ഒരു വിശേഷവുമില്ല. പുറമെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ വേറെ മാർഗങ്ങളിലൂടെ അത് തന്നെ ചെയ്യുവാൻ ശ്രമിക്കും. കൈക്കൂലി വാങ്ങുന്നത് ശിക്ഷാർഹമാണ് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ കൈക്കൂലി കൊടുക്കാതെ കാര്യം സാധിക്കാവുന്ന ഏതൊരു സർക്കാർ ഓഫീസാണ് നമ്മുടെ രാജ്യത്തുള്ളത്? സർക്കാരിന്റെ കുഴപ്പമോ നിയമമില്ലാത്തതോ അല്ല, വ്യക്തികളുടെ പ്രശ്നമാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് നിയമം പറയുന്നു. നമ്മൾ അതിന് വേറൊരു പേര് നൽകിയോ രഹസ്യമായോ പണ്ടത്തേതിനേക്കാളും മോശമായി അത് തുടരുന്നു. അപ്പോൾ ക്രിസ്തുമാർഗം അവലംബിച്ച മാർഗമാണ് എന്നെന്നും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് അനീതിക്കെതിരെ പടവാളുയർത്തുവാൻ, സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് തെറ്റ് ചെയ്യുന്നവരെ ഉന്മൂലനാശം ചെയ്യുവാൻ, പീഡിതർക്കും അശരണർക്കും ഇല്ലാത്തവർക്കും ഉന്നമനമുണ്ടാക്കുവാൻ, ഉള്ളവന്റേത് പിടിച്ചു വാങ്ങുവാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ക്രിസ്തുമാർഗമല്ല. വർണ്ണവിവേചനത്തിനെതിരെ ഒടു കൂട്ടരോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ സുവിശേഷം അനുവദിക്കുന്നില്ല എന്ന് നാം മറക്കരുത്. ഇത് തെറ്റാണ്. താങ്കൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നതാണ് പ്രശ്നമെന്ന്. ആദ്യം നാം ഓരോരുത്തരും ശരിയാകണം. അതെ, ഞാനൊരുത്തൻ മാത്രം നന്നായാൽ നാട് നന്നാകുമോ എന്നല്ലേ താങ്കൾ ചിന്തിക്കുന്നത്? ആദ്യം നമുക്ക് നന്നാകാം, അതോടുകൂടെ നാട് നന്നാകുമോ എന്ന് നമുക്ക് നോക്കാം. പേരുകൊണ്ടും നാളുകൊണ്ടും പള്ളിയിലെ അംഗമായതുകൊണ്ടും മാത്രം ഒരു വ്യക്തി ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നില്ല എന്നോർക്കണം. നാം വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ അനുയായികളാകുന്നത് എല്ലാ രംഗങ്ങളിലും അവനെ അനുസരിക്കുമ്പോഴാണ്. നാം വായിക്കുന്ന ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ അനുസരിപ്പീൻ. ഈ ആജ്ഞ വളരെ വ്യക്തമായും നമ്മെ കാണിക്കുന്നത് എന്തെന്നാൽ അടിമത്തം മനുഷ്യന്റെ ജഡത്തെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ എന്നത്രേ. ആത്മാവ് സ്വതന്ത്രമായിരുന്നു. എന്നാൽ ഇന്ന് അനേകരുടെയും പ്രശ്നം ആത്മാവിന്റെ അടിമത്തമാണ്. ആ ബന്ധനം പൊട്ടിച്ചെറിയുവാൻ സാധിച്ചാൽ ഒരു വ്യക്തി ബാഹ്യമായി എത്ര ബന്ധിതനാണെങ്കിലും ഭയപ്പെടില്ല. ഈ പറയുന്ന യജമാനന്മാർ ജഡപ്രകാരമുള്ളവർ മാത്രമാണ്. ഇന്ന് അനേകരും ആത്മാവിന്റെ കാര്യങ്ങൾ ഗൌരവമായി എടുക്കാതെ ജഡത്തിന്റെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ജഡപ്രകാരമുള്ള യജമാനന്മാരെ എങ്ങനെ അനുസരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭയത്തോടും വിറയിലോടും എന്ന് പറഞ്ഞാൽ ഹീനമായ പാദസേവ ചെയ്യുകയെന്നല്ല, തൊഴിലുടമയെ കാണുമ്പോഴേക്കും ഭയപ്പെട്ടു വിറയ്ക്കുവാനല്ല, പിന്നെയോ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. പലരും ഇന്ന് സ്വാതന്ത്ര്യമുള്ളവർ എന്ന് ചിന്തിക്കുന്നത് തങ്ങളുടെ തൊഴിലുടമകളെ അധിക്ഷേപിക്കുവാനും മോശക്കാരായി ചിത്രീകരിക്കുവാനും കഴിയുന്നു എന്നതിനാലാണ്. അല്ലാതെ ജോലി ചെയ്യുവാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്ത വ്യക്തിയെ ആദരിക്കുന്നതിലല്ല. ഈ സ്വാതന്ത്ര്യ ദുർവിനിയോഗം നികൃഷ്ടമാണ്. ഇന്ന് ഒരു സമരം ചെയ്യുമ്പോൾ എന്തുമാകാം എന്ന ചിന്തയാണ് പലർക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മെ തന്നെ ശരിയായി ജീവിക്കുവാൻ ക്രമീകരിക്കുന്നതിലാണ്. വേറൊരു കാര്യം പൌലോസ് പറയുന്നത് ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ എന്നത്രേ. ഇതിന്റെ അർത്ഥം കപടത്തിന്റെ അഥവാ നേരുകേടിന്റെ ദുഷിപ്പൊന്നും ഉണ്ടായിരിക്കരുതെന്നാണ്. ഇരട്ടത്താപ്പ് നയം ഉണ്ടാകരുതെന്ന്. തൊഴിലുടമയെ വഞ്ചിക്കുവാനുള്ള പണികൾ ഉണ്ടല്ലോ, അതുതന്നെ. ആത്മാർത്ഥമായും പൂർണ്ണ ഹൃദയത്തോടെയുള്ള അധ്വാനവും ഒരു ദൈവവേദലിനുണ്ടായിരിക്കണം. ജോലിയിൽ മടിയോ കള്ളത്തരമോ കാണിക്കരുത്. ഏത് ജോലിയാണെങ്കിലും പൂർണ്ണ മനസ്സോടെ ചെയ്യേണ്ടതാണ്. പലരും ജോലിക്ക് കയറുമ്പോൾ ഉള്ള താൽപര്യം തുടർന്ന് കൊണ്ടുപോകുന്നതായി കാണുന്നില്ല. ഹൃദയമിടാതെ ആർക്കാണ്ടുവേണ്ടിയുള്ള പ്രവർത്തനം ഒരിക്കലും ഒരു ദൈവവേദലിനെ സംബന്ധിച്ച് ശരിയല്ല. ദാസന്മാരുടെ അനുസരണം അതെ ക്രിസ്തുവിനെന്ന പോലെ ആയിരിക്കേണ്ടതാണ്. എത്ര താണ ജോലിയായാലും കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന് വരുമ്പോൾ ആ ജോലി ദിവ്യ ശുശ്രൂഷയായിത്തീരുന്നില്ലേ? മതപരവും മതേതരവുമായ ജോലി എന്നൊരു വിഭജനം ആവശ്യമില്ലാതായിത്തീരുന്നു. മറ്റുള്ളവർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നതും ഒരു പ്രശ്നമല്ല. കാരണം കർത്താവ് എപ്പോഴും കാണുന്നു. അവനാണ് യഥാർത്ഥ പ്രതിഫലം നൽകുന്നത്. അവൻ കാണുന്നെങ്കിൽ മറ്റാരും കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നോർക്കണം. ഇന്ന് അനേകരും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ കഠിനാധ്വാനം ചെയ്യും. അത് വെറും ബാലിശമായൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് ദൃഷ്ടിസേവയാലല്ല ഒരു ദാസൻ ജോലി ചെയ്യേണ്ടത് എന്ന് പൌലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്താൽ സാത്താൻ ദൈവമക്കളുടെ കണ്ണുപോലും കുരുടാക്കിയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. തൊഴിലുടമയുടെ കൺമുൻപിൽ മാത്രം പണിയെടുക്കുക, യജമാനൻ നോക്കുമ്പോൾ പണി ചെയ്യുകയും അല്ലാത്തപ്പോൾ വെറുതെ ഇരിക്കുകയും ചെയ്യുക, അത് പാടില്ല. സ്വർഗീയ യജമാനൻ എപ്പോഴും കാണുന്നു എന്നോർക്കണം. തൊഴിലുടമ ദൂരെയായിരിക്കുമ്പോൾ, കാണാതിരിക്കുമ്പോൾ ജോലിയിൽ മടി കാണിക്കുക സ്വാഭാവികമാണല്ലേ? എന്നാൽ അത് അവിശ്വസ്തത എന്ന പാപമാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിന് പലരും പല ഉപാധികൾ പറയാറുണ്ട്. ഓർക്കുക, ഒരു ഉപാധിയും ഫലവത്താകുകയില്ല. ഇനി നാം മുൻപോട്ട് കാണുമ്പോൾ ഇവിടെ പറയുന്ന ഇവിടെ ദാസന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ അടിമകളെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് ദൈവപൈതലായ ഒരു ജോലിക്കാരന് തൊഴിലാളിക്ക് ഈ ഭാഗം ബാധകമാണെന്നോർക്കണം. പൌലോസിന്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന 6 കോടി അടിമകൾ, അവരിൽ പൌലോസ് ഈ ഒരു വലിയ തത്വം പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. അടിമത്തം അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ എങ്ങും തന്നെ അടിമത്തത്തെ ആക്രമിച്ചുകൊണ്ട് അതിനെതിരായി ശബ്ദം ഉയർത്തുന്നതായി നാം കാണുന്നില്ല. എന്നാൽ സുവിശേഷത്തിന്റെ ആഗമാനമുള്ള ഊന്നൽ തികച്ചും അടിമത്വത്തിനെതിരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റോമാ ഗവൺമെന്റിനെ അട്ടിമറിക്കാനോ അതിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ സ്ഥാപനത്തെ തുടച്ചുമാറ്റുവാനോ ഉള്ളതായിരുന്നില്ല പൌലോസിന്റെ ശുശ്രൂഷ. പിന്നെയോ, സുവിശേഷം പ്രസംഗിക്കുകയും നഷ്ടപ്പെട്ട മനുഷ്യനെ ക്രിസ്തുവിനു വേണ്ടി നേടുകയുമായിരുന്നു പൌലോസിന്റെ ഉദ്ദേശം. ഇന്ന് നാം ഏറ്റവും അധികം ഓർത്തിരിക്കേണ്ട ഒരു സത്യം ഇതത്രേ. നമ്മുടെ ചുമതല സർക്കാരിനെ മറിച്ചിടുകയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെതിരെ പടവാളുയർത്തുകയല്ല. പിന്നെയോ, യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുക, വിപ്ലവ പ്രസ്ഥാനങ്ങളെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയോ അവരുമായി സഹകരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളും സഭകളും ക്രിസ്തീയ സംഘടനകളും ദൈവവചനത്തിനെതിരായിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകട്ടെ. സുവിശേഷം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയിലെ അന്ധത നീക്കി ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ സജ്ജമാക്കും. വ്യക്തികളിലൂടെ സമൂഹവും രൂപാന്തരപ്പെടും. അത് സമൂഹത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കുവാൻ കാരണമാകും. പൌലോസിന്റെ പ്രവർത്തനങ്ങൾ റോമൻ സാമ്രാജ്യത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ജോൺ വെസ്ലിയുടെയും വൈറ്റ് ഫീലിന്റെയും പ്രസംഗം അടിമത്വവും കുട്ടികളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നതും നിർത്തൽ ചെയ്യുവാനും സ്ത്രീകളുടെ ഉന്നമനത്തിനും ആവശ്യത്തിലിരിക്കുന്നവരെ സംരക്ഷിക്കുവാനും സഹായകമായതുപോലെ പൌലോസിന്റെ ശുശ്രൂഷ റോമൻ സാമ്രാജ്യത്തിൽ അടിമത്വത്തിന്റെ അവസാനത്തിനും സ്വാതന്ത്ര്യത്തിന്റെ പ്രോത്സാഹനത്തിനും കാരണമായി. പല നല്ല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് അടിമകൾ അനുസരണമുള്ളവരായിരിക്കുവാൻ പൌലോസ് പ്രോത്സാഹിപ്പിച്ചു. ഒന്നാമത്, അവർ വാസ്തവത്തിൽ ക്രിസ്തുവിനെയാണ് സേവിക്കുന്നത്. അവർക്ക് ജഡപ്രകാരമുള്ള യജമാനന്മാർ ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. എന്നാൽ അവരുടെ യഥാർത്ഥ യജമാനൻ സ്വർഗത്തിലാകുന്നു. ഒരു തൊഴിലാളിയോ തൊഴിലുടമയോ രണ്ടുപേരും ദൈവമക്കളാകുന്നു എന്നത് അവരിൽ ആരെങ്കിലും ജോലി കുറച്ച് ചെയ്യുവാനുള്ള ഒരു ഉപാധിയല്ല, മറിച്ച് അന്യോന്യം കൂടുതൽ വിശ്വസ്തരായിരിക്കുവാനുള്ള നല്ലൊരു കാരണമാകുന്നു അത്. ഇനിയും ക്രിസ്തുവിനെന്ന പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു നോക്കിയോ. ക്രിസ്തുവിനെന്ന പോലെ ആയിരിക്കണം ഒരു ദാസന്റെ അനുസരണം. തന്റെ യജമാനൻ കാണുമ്പോൾ മാത്രം ജോലിയെടുത്തിരുന്ന ഏറ്റവും താണ അവസ്ഥയിൽ നിന്നും ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് അടിമകളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രമാണമാകുന്നു ഇവിടെ കാണുന്നത്. ഇനിയും, ഒരു ദൈവവൈദൽ തങ്ങളുടെ തൊഴിലുടമകളോട് അനുസരണമുള്ളവരായിരിക്കേണ്ടതിന്റെ ഒന്നാമത്തെ കാരണം അവർ വാസ്തവത്തിൽ ക്രിസ്തുവിനെയാകുന്നു സേവിക്കുന്നത് എന്നതത്രേ. രണ്ടാമത്തെ കാരണം, നല്ലതുപോലെ ജോലിയെടുക്കുക എന്നത് ദൈവഹിതമാകുന്നു എന്നാണ് പറഞ്ഞത്. മതപരവും മതേതരത്വവും എന്നൊന്ന് ക്രിസ്തുമാർഗ്ഗത്തിലില്ല. ഒരു ദൈവവൈദലിന് ഏതൊരു നല്ല പ്രവൃത്തിയും ദൈവനാമ മഹത്വത്തിനായി ക്രിസ്തുവിന്റെ ശുശ്രൂഷയായി ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒരു തൊഴിലാളി ഹൃദയംഗമായി തന്റെ പണികൾ ചെയ്യേണ്ടതാണ്. കാരണം അവൻ അല്ലെങ്കിൽ അവൾ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുകയാണ്, ദൈവഹിതം പ്രവർത്തിക്കുകയാണ്. പിന്നെ പറയുന്നു, മനസ്സോടെ ചെയ്തും എന്ന്. അവരുടെ മനോഭാവങ്ങൾ അവരുടെ വേലയിൽ പ്രതിഫലിക്കണം എന്ന് കാണിക്കുവാനാണ്. ഒരു ദൈവവൈദൽ അത് അടിമയായിക്കൊള്ളട്ടെ, യജമാനനാകട്ടെ, തൊഴിലാളിയോ മുതലാളിയോ, തന്റെ ജീവിത ലക്ഷ്യം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്ന സ്ഥാനത്തെത്തിക്കഴിയുമ്പോൾ ഈ തൊഴിൽ രംഗത്തുണ്ടാകുന്ന കടമ്പകൾ, പ്രത്യേകിച്ചും തൊഴിലാളി മുതലാളി എന്ന അവസ്ഥ ഒരു പ്രശ്നമായി തോന്നുകയില്ല. തൊഴിൽ രംഗത്ത് അതൊരു തടസ്സമായി നിൽക്കില്ല, ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്യും. പൌലോസ് പറയുന്ന മൂന്നാമത്തെ കാരണം, കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും എന്നത്രേ. എല്ലാം നല്ല പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്. ഈ അറിവ് കർത്താവിനെന്ന പോലെ സകലവും ചെയ്യുവാനുള്ള പ്രേരക ശക്തിയായി ഭവിക്കണം. ഓർക്കണേ, ഒരു മനുഷ്യനിലെ വിലങ്ങ് പൊട്ടിക്കുവാൻ ശക്തമായത് എന്താണ്? ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശക്തിക്കും മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അവൻ താങ്കളെ സ്വതന്ത്രനാക്കും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാന്റെ സുവിശേഷം 8:36. ക്രിസ്തുവാകുന്നു സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നത്. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായിരിക്കുന്ന ആയിരങ്ങളെ നമുക്ക് ചുറ്റിലും ഇന്ന് കാണാവുന്നതാണ്. നമുക്ക് ചുറ്റും എല്ലാ വിധത്തിലുമുള്ള അടിമത്വം നിലനിൽക്കുന്നു. ശാരീരികമായ അടിമത്വത്തേക്കാൾ ഭയാനകമാണ് ആത്മാവിന്റെ അടിമത്വം. നിത്യനരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ. നാം ക്രിസ്തുവിന്റെ മാത്രം അടിമകൾ ആയിരിക്കേണ്ടതാണ്. മറ്റാരുടെയോ മറ്റൊന്നിന്റെയോ അടിമകളാകുവാൻ പാടില്ല. തർസോസുകാരനായ ശൌൽ ഒരു സിദ്ധാന്തത്തിന്റെ അടിമയായിരുന്നു. അവനൊരു പരീശനായിരുന്നു. എന്നാൽ അവൻ ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ അവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി. ഏതായാലും അവൻ ഉടനെ തന്നെ ഒരു പുതിയ യജമാനന് തന്നെ വിധേയപ്പെടുത്തി. എന്നിട്ട് അവൻ പറഞ്ഞത്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്നാകുന്നു അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്നത്രേ. അവൻ ക്രിസ്തുവിന്റെ ഒരു അടിമയായി. ഇന്ന് അനേകരും ഈ പറഞ്ഞതുപോലെ ചില ചിന്താഗതികളുടെ അടിമകളായി കഴിഞ്ഞുകൂടുന്നു. ഇന്ന് യുവജനങ്ങൾ തങ്ങളുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ പല ചിന്താഗതികൾക്കും അടിമപ്പെട്ട് കഴിയുന്നു. സ്നേഹം ലഭിക്കേണ്ടിടത്തു നിന്നും ലഭിക്കാതെ വരുമ്പോൾ അല്പം സ്നേഹത്തിനുവേണ്ടി എന്തും ഏതുമായി തീരുവാൻ തയ്യാറായി ഇറങ്ങുന്ന യുവാക്കൾ, ഏത് നിറത്തിലുള്ള കൊടി പിടിക്കുവാനും അവർ തയ്യാറാണ്. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ മാത്രമേ അനുഭവിക്കുവാൻ സാധിക്കൂ എന്നോർക്കണം. യേശു കർത്താവ് ഒരു തൊഴിലാളിയെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി. അവൻ തൊഴിലിന് ഒരു മഹത്വം കൽപ്പിച്ചു. അലസതയാണ് നാണം കെട്ട സംഗതി. ഏത് പണിയെടുക്കുന്നതും അഭിമാനിക്കുവാൻ വക നൽകുന്നതാണ്. ഒരു മനുഷ്യൻ ഒരു കസേര പണിയുന്നതോ കുഴി കുഴിക്കുന്നോ ഓഫീസിലെ ജോലി ചെയ്യുന്നോ കൃഷി ചെയ്യുന്നോ എന്നുള്ളതൊന്നും ഒരു വ്യത്യാസവുമുള്ള കാര്യമല്ല. ജാതി വ്യത്യാസത്തിൽ ജോലി വിഭജിച്ചു കൊടുത്തിരുന്ന അജ്ഞത നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നാരിന്ന പണി ചെയ്യണമെന്നൊന്നുമില്ല, ഇന്ന പണി ഏറ്റവും നല്ലതാകുന്നു എന്നുമില്ല. ഏത് പണി ചെയ്യുന്നവനും താനൊരു ദൈവപൈതലാകുന്നു എങ്കിൽ ഇപ്രകാരം പറയാവുന്നതാണ്, ഞാൻ കർത്താവായി യേശുക്രിസ്തുവിനെയാണ് സേവിക്കുന്നത് എന്ന്. 200 വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷവുമായി ഭാരതത്തിലേക്ക് വന്ന വില്യം കേറിയെക്കുറിച്ച് ഈ നാളുകളിൽ നാം വളരെ കേൾക്കാറുണ്ടല്ലോ. അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. വിദേശത്തേക്ക് സുവിശേഷ വേലയ്ക്ക് പോകുന്നതിനായി അദ്ദേഹം ഒരു അപേക്ഷ നൽകി. പലർക്കും ഈ വില്യം കേറിയുടെ കാൽവയ്പ് ഇഷ്ടപ്പെട്ടില്ല. ആരോ കേറിയെ ആക്ഷേപിക്കുവാൻ മുതിർന്നുകൊണ്ട് നിന്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചു. അവൻ പട്ടം കിട്ടിയ ഒരു സുവിശേഷ വേലക്കാരൻ അല്ലാത്തതിനാൽ ഈ വേലയ്ക്ക് യോഗ്യനല്ല എന്ന് സ്ഥാപിക്കുവാനാണ് ഈ ചോദ്യകർത്താവ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് തന്നെ. അതിന് കേറി കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. തന്റെ തൊഴിൽ കർത്താവിനെ സേവിക്കുക എന്നതത്രേ, അതിന്റെ ചിലവ് വഹിക്കുവാൻ ഞാൻ ചെരുപ്പ് കുത്തുന്നു എന്ന്. അതെ, അവൻ ക്രിസ്തുവിന്റെ ദാസനായിരുന്നു. ഇന്ന് മനുഷ്യൻ ഇങ്ങനെയുള്ള ജോലിക്കാരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് കാണുന്ന തൊഴിൽ രംഗങ്ങളിലെല്ലാം വിപ്ലവമുണ്ടായേനേം ഇല്ലേ? ഈ ചിന്താഗതിയാണ് ഇന്ന് ആവശ്യം. യജമാനന്മാരോടും പൌലോസ് ഉപദേശിക്കുന്നുണ്ട്. അതെന്താകുന്നു എന്ന് നോക്കാം. 9 വാക്യം, യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗ്ഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവിൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾ ഒരു തൊഴിലുടമയാകുന്നുവെങ്കിൽ, ഒരു മുതലാളിയാകുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ മുമ്പിൽ താങ്കൾ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. ദൈവം വ്യക്തികളുടെ മുഖം നോക്കി ആദരിക്കുന്നവനല്ല. അവൻ തൊഴിലാളിയോട് പറഞ്ഞത് തന്നെ താങ്കൾക്കും ബാധകമാണ്. താങ്കൾക്കും ഒരു യജമാനനുള്ളതിനാൽ ഈ പറഞ്ഞ ദാസന്മാർ എന്ന വിഭാഗത്തിൽ താങ്കളും വന്നെത്തും. താങ്കളുടെ യജമാനൻ കർത്താവായിരിക്കണം എന്ന് മാത്രം. ക്രിസ്തീയ വീക്ഷണത്തിൽ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം ഇതത്രേ. ഉത്തരവാദിത്തങ്ങൾ ഒരുപോലെയാകുന്നു. ഒരു യജമാനൻ എന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനത്തെ ദുരുപയോഗപ്പെടുത്തുവാൻ യജമാനന്മാർക്ക് അവകാശമില്ല. തങ്ങളുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുവാൻ പാടില്ല. അവർ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തരുത്. ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഒരു യജമാനനും ദാസനും ഒരേ നിലയാണുള്ളത്. അവർ ക്രിസ്തുവിൽ സഹോദരങ്ങളാണ്. ഈ പ്രമാണത്തിന്റെ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രദർശനമാകുന്നു ഫിലോമോന്റെ ലേഖനത്തിൽ നാം കാണുന്നത്. ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ. പൌലോസ് പറഞ്ഞത് ഫിലോമോനോട് പറയുന്നു, യജമാനനോട് പറയുന്നു, നിന്റെ സഹോദരനാണ് ഈ അടിമയായിരിക്കുന്ന ഒനേസിമോസ്. ഒരു മുതലാളിയും തൊഴിലാളിയും വിശ്വാസികളാകുമ്പോൾ അവർ സഹോദരങ്ങളാണ്. ക്രിസ്തുമാർഗം പ്രായോഗികമല്ല എന്ന് താങ്കൾ പറയരുതേ. അതിനോളം പ്രായോഗികമായ മറ്റൊന്നുമില്ല. നാം പലപ്പോഴും ഇതിനെ സൈദ്ധാന്തികമായി കരുതി കണ്ണാടിക്കൂട്ടിൽ സൂക്ഷിക്കുകയാണ്. പള്ളിയിൽ മാത്രമുള്ള ഭക്തി അങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞതിനാലാണ് ലോകത്തിൽ ഇന്ന് ഇത്രമാത്രം രക്തച്ചൊരിച്ചിലും വിപ്ലവവും. ദൈവം മനുഷ്യനുവേണ്ടി തയ്യാർ ചെയ്ത വഴികളിൽ നിന്നും അവൻ തെറ്റി സ്വന്തം വഴികളിൽ ഓടുന്നതാണ് ഈ സംഘർഷത്തിനെല്ലാം കാരണം. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും തൊഴിൽ രംഗത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കൾ മാതാപിതാക്കളോടും, മാതാപിതാക്കൾ മക്കളോടും, തൊഴിലാളി മുതലാളിയോടും, മുതലാളി തൊഴിലാളിയോടും ഇടപെടുന്നത് ക്രിസ്തുവിൽ ആയിരിക്കണം. എല്ലാവരുടെയും കർത്തവ്യം കർത്താവിനോടുള്ള ബന്ധത്തിൽ നിറവേറ്റുവാൻ ആവശ്യപ്പെടുമ്പോൾ ജീവിതം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാകുമെന്ന് മനസ്സിലാകും. നമ്മെ തന്നെ അങ്ങനെയൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുവാൻ സാധിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇത്ര പ്രായോഗികമായ കാര്യങ്ങൾ ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ സംസാരിച്ചല്ലോ. കർത്താവേ, ഉപാധി പറഞ്ഞൊഴിഞ്ഞു മാറാതെ അനുസരിക്കുവാനുള്ള മനോഭാവത്തെ തരണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇതാ താങ്കൾക്കൊരു സന്തോഷവാർത്ത. ജീവസന്ദേശം ബൈബിൾ പഠനം പുസ്തകരൂപത്തിൽ താങ്കൾക്കും ഇതിന്റെ ഒരു കോപ്പി സ്വന്തമാകണ്ടേ? വിശദവിവരങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടും.
എഫേസ് ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടത്.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9444776737 8 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
യഹോവയൻ വെളിച്ചവും രക്ഷയും, ഭയമെനിക്കു ലേശം വേണ്ടമന്നിൽ. യഹോവയൻ ജീവന്റെ ബലവും തന്നെ, പേടിപ്പാൻ ഇനിയും യാതൊന്നുമില്ലല്ലോ. യഹോവയൻ വെളിച്ചവും രക്ഷയും, ഭയമെനിക്കു ലേശം വേണ്ടമന്നിൽ. യഹോവയൻ ജീവന്റെ ബലം തന്നെ, പേടിപ്പാൻ ഇനിയും യാതൊന്നുമില്ലല്ലോ. സൈന്യമായി അടുത്തിടുമ്പോ, യുദ്ധത്തിൻ കാഹളം മുഴക്കിടുമ്പോ, ശത്രുക്കൾ സൈന്യമായി അടുത്തിടുമ്പോ, യുദ്ധത്തിൻ കാഹളം മുഴക്കിടുമ്പോ, ഭയപ്പെടുന്നില്ല ഞാൻ, പതറുകയില്ല ഞാൻ. യാഹം ദൈവമൻ രക്ഷകനല്ലയോ. യഹോവ തൻ തേജസ് എത്ര ശ്രേഷ്ഠം, തന്നാലയ വാസം എത്ര മോദം. യഹോവ തൻ തേജസ് എത്ര ശ്രേഷ്ഠം, തന്നാലയ വാസം എത്ര മോദം. ധ്യാനിച്ചിടും അവനേ മോദാ, ആശയതേ എന്നായുസ്സിനന്ത്യത്തോളം. ധ്യാനിച്ചിടും വേണ്ടമെന്ന്